ഫാദർ പോൾ കള്ളിക്കാടൻ എഴുതുന്ന ലേഖനം പോളച്ചൻ തിരുവോസ്തി കണ്ടില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിലെ രണ്ടാമത്തെ മകനാണ് ഞാൻ. മാതാപിതാക്കളും ചേട്ടനും അനിയത്തിയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് 2003 ജൂൺ 8 ഞാൻ പൗരോഹിത്യ പരിശീലനത്തിനായി ഇറങ്ങി. സ്കൂൾ പഠനകാലത്ത് പഠനത്തിൽ മോശമായിരുന്നു. എന്നാൽ വൈദിക പരിശീലന കാലത്ത് പഠനമേഖലയിൽ ഈശോ പ്രത്യേക അനുഗ്രഹം ചൊരിയാൻ തുടങ്ങി. സാമാന്യം മികച്ച മാർക്കാണ് എനിക്ക് വൈദിക പഠന സമയത്ത് ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സന്തോഷകരമായി സെമിനാരി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വൈദിക പരിശീലനം ആരംഭിക്കുന്ന ഓരോ വൈദിക വിദ്യാർത്ഥിയും സ്വപ്നം കാണുന്ന ഒരു ദിവസമുണ്ട്. ആദ്യമായി ഈശോയുടെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന ദിവസം. ആ സ്വപ്നത്തിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ബാച്ചിലെ വിദ്യാർത്ഥികൾ അടുത്തുകൊണ്ടിരുന്നു. തിരുപ്പട്ടത്തിലേക്ക് എത്താൻ ഏതാണ്ട് 1.5 വർഷം ബാക്കി നിൽക്കുന്ന നാളുകൾ. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ ഇടത്തെ കണ്ണിന് കാഴ്ചയില്ല. കണ്ണാടിയിൽ നോക്കി പരിശോധിച്ചപ്പോൾ ആ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായി ഒന്നും കാണുന്നില്ല. തുടർന്ന് ചികിത്സകൾക്കായി പോയി. പരിശീലകരായി വൈദികർക്ക് എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കണോ എന്നുള്ള സംശയങ്ങളും ആകുലതകളും ഒക്കെയുണ്ട്. കാരണം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അജപാലനപരമായ മേഖലകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവില്ലല്ലോ. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേക കരുതൽ നിമിത്തം പഠന മേഖലകളിലും പ്രാർത്ഥനാ ജീവിതത്തിലുമെല്ലാം സമൃദ്ധമായി എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി, തളരാതിരുന്നതിന് പിന്നിൽ. ആ സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ തളരാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, പേടി തോന്നിയില്ലേ? വാസ്തവത്തിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് 4 മാസങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ഈശോ എനിക്കൊരു അനുഭവം തന്നു. ആ അനുഭവം 9 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ആവർത്തിച്ചു. ഈ 2 അനുഭവങ്ങളും എൻ്റെ ആത്മീയ പിതാവിനോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് ഈശോയുടെ തിരുശരീരമാണെന്നും തിരുരക്തമാണെന്നും കുറെ കൂടി വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ലേ? ഈ വിശ്വാസം ഉള്ളിൽ വച്ചാൽ മതി. ആ ഉപദേശം സ്വീകാര്യമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ എന്തോ ഒരു വേദന വരാൻ പോകുന്നുണ്ടോ എന്നൊരു ചിന്തയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2012 മെയ് 30 ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അതേ തുടർന്ന് സെമിനാരിയിൽ അവസാന 1.5 വർഷത്തെ പ്രധാന പഠനങ്ങൾക്കൊപ്പം ചികിത്സകളും നടന്നുകൊണ്ടിരുന്നു. ആ വർഷം കടന്നുപോയി. അടുത്ത വർഷത്തെയും പഠനമേതാണ്ട് പൂർത്തിയായി. തിരുപ്പട്ടം കിട്ടാനായി നിശ്ചയിച്ചിരുന്ന ദിവസങ്ങൾ അടുക്കുകയാണ്. ആ സമയത്ത് ഞാനും ഒപ്പമുള്ളവരും ചേർന്ന് പീലാസയും കാസയും കാപ്പയും ഒക്കെ വാങ്ങാനായി പോയി. അതെല്ലാം കയ്യിൽ കിട്ടാനായി കൊതിയോടെ കാത്തിരിക്കുന്ന സമയം. ആ December 15 രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വലതു കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടമായിരുന്നു. അപ്പച്ചൻ എന്നെയും കൊണ്ട് ആശുപത്രി കയറിയിറങ്ങി. ഡോക്ടർ അവസാനം പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കാം, കാരണം മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈശോ ഉത്തരം പറഞ്ഞില്ല. തീർത്തും അവ്യക്തമായി എന്തോ കാണുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ദിവസങ്ങളിൽ കൂട്ടുകാർ കാസയും പീലാസയും എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. അന്ന് ഞാൻ ഹൃദയം നൊന്ത് ചോദിച്ചു, ഈശോയെ, ഈ പീലാസയെടുത്ത് ഇതിൽ നിന്റെ തിരുശരീരം വെച്ച് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയാൻ എന്നെ അനുവദിക്കുമോ? കാസയെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നുവെന്ന് പറയാൻ ഈശോയെ എന്നെ ഒന്ന് അനുവദിക്കുമോ? അന്ന് ഈശോ ഒരു ഉത്തരവും പറഞ്ഞില്ല. എല്ലാവരും കാപ്പ നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരിക്കലെങ്കിലും ധരിക്കാൻ കഴിയുമോ എന്നും ഈശോയോട് ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോഴും ഈശോ ഒരു ഉത്തരവും പറഞ്ഞില്ല. ആ സമയത്ത് വീട്ടിൽ കുറച്ചുനാൾ വിശ്രമിച്ചിരുന്നു. അന്ന് അനിയത്തിയാകട്ടെ പ്രസവശേഷം വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്ന സമയമാണ്. അനിയത്തിയും അധ്യാപികയായിരുന്ന ആൻറ്റിയും ചേർന്ന് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം കാണാപ്പാഠം പഠിക്കാൻ സഹായിച്ചു. ചില പ്രാർത്ഥനകൾ പഠിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ പഠനം നിർത്തിയിട്ട് ഒരു ജപമാല രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കും, എന്നിട്ട് വീണ്ടും പഠിക്കും. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും കാണാപ്പാഠമായി. അനിശ്ചിതത്വം അശരീരി. December 31 വീട്ടിൽ നിന്നും ഇറങ്ങി. തുടർന്ന് സെമിനാരിയിലേക്കും ബിഷപ്സ് ഹൗസിലേക്കും പോകേണ്ടിയിരുന്നു. ആദരണീയനായ റാഫേൽ തട്ടിൽ പിതാവാണ് എനിക്ക് പട്ടം തരേണ്ടത്. പിതാവ് എനിക്കായി 1.5 മണിക്കൂറോളം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നം അറിഞ്ഞിട്ട് തന്നെ പട്ടം സ്വീകരിക്കാൻ അനുവാദം തന്നു. അത്ഭുതകരമായ ആ ദൈവീക ഇടപെടലിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങി. തിരുപ്പട്ടത്തിൻ്റെ ദിവസമെത്തി. 2014 ജനുവരി 1 അന്ന് പടികൾ കയറി ഇറങ്ങുക തുടങ്ങി പല കാര്യങ്ങളും കൂട്ടുകാരുടെ സഹായമില്ലാതെ തനിയെ ചെയ്യേണ്ടി വരും എന്നെനിക്കറിയാം. എങ്ങനെ അതെല്ലാം ചെയ്യുമെന്ന ആശങ്കയുമുണ്ട്. എന്തായാലും പിതാവിനോടൊപ്പം കാറിൽ ജപമാല ചൊല്ലിക്കൊണ്ടാണ് വന്നത്. തിരുപ്പട്ടത്തിനായി ഒരുങ്ങുന്നതിൻ്റെ തിരക്കിൽ ആ ജപമാല പോക്കറ്റിലിടാൻ മറന്നുപോയി. പിന്നീട് പോക്കറ്റിലിടാൻ പറ്റുകയുമില്ല. കയ്യിൽ പിടിക്കാൻ ആവില്ലെന്നറിയാം. അതിനാൽ കൈത്തണ്ടയിൽ ചുറ്റിവെച്ചു. തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. ഇരുവശത്തും നിന്നിരുന്ന വൈദികർക്ക് എൻ്റെ അവസ്ഥ അറിയാമായിരുന്നതുകൊണ്ട് അവർ എന്നെ സഹായിക്കാനായി പ്രാർത്ഥനകൾ ചൊല്ലിത്തന്നിരുന്നു. എന്നാൽ അവരുടെ സ്വരത്തേക്കാൾ തെളിഞ്ഞ സ്വരത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലിത്തരുന്ന മറ്റൊരു സ്വരം ഞാൻ കേൾക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്നതിന് കൂടെ ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റാരുമായിരുന്നില്ല, പരിശുദ്ധ അമ്മയായിരുന്നു. അന്നു മുതൽ എന്നും കൈത്തണ്ടയിൽ ചുറ്റിയ ജപമാല എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് ദിവ്യബലി സമയത്തും എന്നോടൊപ്പമുണ്ട്. ഉത്തരം കിട്ടിയ ദിവസം ഞാൻ ഹൃദയം നൊന്ത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ദിവസം ഈശോ ഉത്തരം തന്നു. ഇന്ന് അനേക തവണ ഞാൻ എൻ്റെ കാപ്പ അണിഞ്ഞുകഴിഞ്ഞു. ഏത് പീലാസയും കാസിയും കയ്യിലെടുത്താണോ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഹൃദയമുരുകി ചോദിച്ചത് അതേ പീലാസയും കാസയും കയ്യിലേന്തി അനേക തവണ പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞു. ആദ്യ ബലിയുടെ അന്നും പിന്നീടും അതാത് ദിവസത്തെ സുവിശേഷ ഭാഗം കാണാതെ പഠിച്ചാണ് പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ചിരുന്നത്. വൈദികനായതിനു ശേഷം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു പള്ളിയിൽ 3.5 മാസക്കാലം സഹവികാരിയായി ഇരുന്നു. പിന്നീട് എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മറ്റൊരു സ്ഥാപനത്തിൽ 8.5 മാസത്തോളം ഒരു അംഗത്തെപ്പോലെ താമസിച്ചു. അതിനുശേഷം പാലക്കാട് ധോണി ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു. ചികിത്സകൾ തുടർന്നുകൊണ്ടിരുന്നു. 2016 ഫെബ്രുവരിയിൽ നിർണായകമായ ഒരു സംഭവമുണ്ടായി. കുറച്ചു മാസങ്ങളായി സ്ഥിരമായി പനി നിമിത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു. ഫെബ്രുവരിയിലാകട്ടെ BP വല്ലാതെ കുറഞ്ഞ് ശരീരം മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്ത അവസ്ഥ വന്നു. മരണമെന്ന് തന്നെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി. മാതാപിതാക്കളോടും അപ്രകാരം പറയുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു ദിവസം BP തനിയെ ഉയർന്നു. അങ്ങനെ അത്ഭുതകരമായി ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു. കർത്താവ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരത്ഭുതം. എൻ്റെ വലതേ കണ്ണിൻ്റെ കാഴ്ച ഈശോ 2016 ആഗസ്റ്റ് 22 എനിക്ക് തിരിച്ചു തന്നു. വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെ കാരണം വിശദീകരിക്കാനായിട്ടില്ല. ഇപ്പോൾ വലത്തെ കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂവെങ്കിലും എനിക്ക് വായിക്കാനും വാഹനമോടിക്കാനുമെല്ലാം സാധിക്കുന്നുണ്ട്. ബെഷറ്റ്സ് ഡിസീസ് എന്ന അപൂർവ അസുഖമാണ് എനിക്കുള്ളത്. ഈ അസുഖം ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അതാണ് കാഴ്ച നഷ്ടപ്പെടാനുണ്ടായ കാരണം. കണ്ണുകൾ മാത്രമല്ല, രക്തയോട്ടമുള്ള ഏത് അവയവവും ഈ രോഗത്തിൻ്റെ ഫലമനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇന്നും ഈശോ അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എനിക്ക് തരുന്നു. കർത്താവ് കാണിച്ച കാരുണ്യം മാത്രമാണ് എൻ്റെ പൗരോഹിത്യം. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. യെശയ്യാ 61:6. കണ്ണില്ലാതെ ബലിയർപ്പിക്കാൻ തുടങ്ങി എനിക്ക് തിരുവോസ്തിരൂപനായ ഈശോയെ കാണാൻ സാധിക്കില്ലായിരുന്നെങ്കിലും ഞാൻ അർപ്പിച്ച ബലികളിൽ പലരും ഈശോയെ കണ്ടു, അനുഭവിച്ചു. അവിടുത്തേക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാകുക.